ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ കുളിച്ചോ.
വാക്യം വായിക്കാം. രണ്ട് പത്രോസ് അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങൾ. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇംഗ്ലീഷിൽ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. നമ്മൾ ചർച്ചിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഞാൻ അവരെപ്പോഴും നമ്മൾ ഈ സൺഡേ സ്കൂളിലെ സ്കിറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പുതിയ ഐഡിയയിൽ കാര്യങ്ങൾ ചെയ്യണം, റിപ്പീറ്റേഷൻ പാടില്ല. കാരണം എന്തെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞ വർഷമോ അതിന്റെ അംഗ വർഷമോ ഒക്കെ ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് പുതിയതെന്തെങ്കിലും ചെയ്യണം. ഈ മെസ്സേജിലും ഉള്ളൊരു വലിയ ചലഞ്ച് ഇതാണ്. ഈ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രസംഗിക്കുന്ന തന്നെ വേറെ എവിടെയെങ്കിലും പോയി അടുത്ത വർഷം പ്രസംഗിക്കാം. പക്ഷെ ഈ തുടർച്ചയായിട്ട് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു പുതിയ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആൾക്കാർക്ക് ഒരേ കാര്യം തന്നെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ ചിന്തിക്കായിരുന്നു, ബൈബിളിൽ ഇങ്ങനെ ഒരു ചോയ്സ് ഇല്ല. നമുക്ക് ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് പുതിയ മെസ്സേജ് പറയേണ്ട കാര്യമില്ല. ബൈബിളിൽ ഒരൊറ്റ മെസ്സേജേ ഉള്ളൂ. എന്താണ് ആ മെസ്സേജ്? പൗലോസ് പറയാണ്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂശിഫൈഡ്. ഞാൻ ബൈബിളിൽ ഒരൊറ്റ മെസ്സേജേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബൈബിളിന്റെ മെസ്സേജ് ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തു എന്ന വ്യക്തി. ആ വ്യക്തിയെപ്പറ്റി മാത്രമേ നമുക്ക് പ്രസംഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് മെസ്സേജ് മാറ്റാനായിട്ട് കഴിയത്തില്ല. പലരും പറയാറുണ്ട്, സഭയിൽ വരുന്ന ആൾക്കാരുടെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ പ്രസംഗിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയും പ്രസംഗിക്കത്തില്ല. കാരണം പലർക്കും പല നീഡായിരിക്കും അല്ലെ. ചിലർ പുതുതായിട്ട് കടന്നു വരുന്നവരായിരിക്കും, ചിലർ പഴയ ആൾക്കാരായിരിക്കും, ചിലർക്ക് തർജ്ജനമായിരിക്കും വേണ്ടത്, ചിലർക്ക് ആശ്വാസമായിരിക്കും വേണ്ടത്. ഇതൊക്കെ നോക്കി പ്രസംഗിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു പറയാണ്, ഞാൻ ഉയർത്തപ്പെട്ടാൽ എന്താണ്, സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. അങ്ങനല്ലേ ദൈവൻ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശു ക്രിസ്തുവിനെ പറയാണ്, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരാൾക്കും എന്റെ അടുക്കിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. അന്നേരം നമ്മൾ ആൾക്കാരെ ആകർഷിക്കാനായിട്ടോ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ടോ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാനായിട്ടോ ഒക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. നമുക്ക് ആകെ ചെയ്യാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ കർത്താവ് എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കും. എല്ലാവരെയും എന്ന് പറഞ്ഞിരിക്കുന്നു, ഇതിൽ ഒരു എക്സെപ്ഷനുമില്ല. ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല, ഞാൻ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തതുകൊണ്ട് എന്നെ സെലക്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നില്ല എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കർത്താവ് പറയാണ്, എന്നെ ഞാൻ ഉയർത്തപ്പെട്ടാൽ, എന്നെ നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വേറെ മെസ്സേജുകളൊന്നുമില്ല. ഇതേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് പിന്നെ വേറെ പല സ്റ്റൈലുകളിലും പല രീതികളിലും ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, ഇവിടെ പറയുന്നിരിക്കുകയാണ്, ഇവയാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. ഇവയാൽ ഇവിടെ പറയാണ്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി, ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻഡ് അസ് എവറിത്തിങ് പെർട്ടേണിങ് ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ഇവിടെ പറയുകയാണ് ജീവനും ഭക്തിക്കും, ഭക്തി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ കറക്റ്റ് ആണ്, ഗോഡ്ലിനെസ് ദൈവഭക്തി, ദൈവ സ്വഭാവം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവ സ്വഭാവത്തിൽ, യഥാർത്ഥ ഗോഡ്ലിനെസ്സിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ടുള്ള രഹസ്യം ഇല്ലെങ്കിൽ ഒരേ ഒരു വഴി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ ദിവ്യശക്തിയാലാണ്, അവന്റെ ദിവ്യശക്തിയാൽ അവന്റെ സ്വഭാവത്തിൽ പാർട്ടേക്കേഴ്സ് ആകുന്നതിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധ്യമുള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പഴയ സ്വഭാവത്തെ കുറച്ചുകൂടിയൊക്കെ മോഡിഫൈ ചെയ്ത് നന്നാക്കി പൗഡറൊക്കെ ഇടിയിപ്പിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ഒരു കാര്യമേ അല്ല. നമ്മളിവിടെ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള കുറെ കൽപ്പനകൾ തരികയല്ല, അങ്ങനെ കഴിയില്ല. പഴയ സ്വഭാവത്തെ പറ്റി നമ്മളുടെ പഴയ സ്വഭാവത്തെ ഒരിക്കലും മാറ്റാൻ കഴിയാത്തവണ്ണം കറപ്റ്റഡ് ആണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനെ നന്നാക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല, അതിനെ ഒരിക്കലും നന്നാക്കി നമ്മൾക്ക് നല്ലൊരു വ്യക്തിയായിട്ട് തീരാനായിട്ട് കഴിയുകയില്ല. പക്ഷേ ആ പഴയ സ്വഭാവത്തെ ദൈവം പറഞ്ഞിരിക്കുന്ന ആ കംപ്ലീറ്റ് ആയിട്ട് യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തിയാവുമ്പോൾ അവന്റെ കംപ്ലീറ്റ് ആയിട്ട് അവൻ ഒരു ന്യൂ ക്രിയേഷൻ ആയി തീരുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സുവിശേഷം. ഒന്ന് കൊരിന്ത്യർ, അതിന്റെ രണ്ട് കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായം, അഞ്ചാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അടുത്ത വാക്യം, രണ്ട് കൊരിന്ത്യർ 5:17 വാക്യമാണ് വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. അല്ലെ, പഴയ സൃഷ്ടിയെ നന്നാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. എന്നാൽ പഴയതിന് എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം പറഞ്ഞത് എന്താണ്? പഴയതിന് എന്താണ് സംഭവിച്ചത്? പഴയത് കഴിഞ്ഞുപോയി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. പഴയത് ഓൾഡ് തിങ്സ് ആർ പാസ്ഡ് അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാസ്ഡ് അവേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം എന്തിനാണ്? കാരണം ഈ മരിച്ചു കഴിയുമ്പോഴാണ് ആൾക്കാർ വന്നത് ഈ പാസ്ഡ് അവേ എന്ന് പറയുന്നത്. അല്ലെ, ഇവിടെ പറയുകയാണ് നമ്മുടെ പഴയ കാര്യങ്ങൾ, പഴയ സ്വഭാവം, പഴയ നേച്ചർ, പഴയ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഇവിടെ പറയുകയാണ് ഓൾഡ് തിങ്സ് ഹാസ് പാസ്ഡ് അവേ. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയുകയാണ് ദെയർഫോർ ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹീസ് എ ന്യൂ ക്രിയേഷൻ ആൻഡ് ഓൾഡ് തിങ്സ് പാസ്ഡ് അവേ ആൻഡ് ഓൾ ബിക്കെയിം ന്യൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അത് എത്ര പഴയ മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാവോ വാക്ക്? All these things are from God. എന്താണ് ഈ all these things? ഓൾഡ് മാറ്റപ്പെട്ടിട്ട് എന്താണ് ആയി തീർന്നത്? ന്യൂ ആയി തീർന്നു. ഈ ന്യൂ ആയിട്ടുള്ളതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഓൾ ദീസ് തിങ്സ് ആർ ഫ്രം ഗോഡ്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അല്ലെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും ഓൾ ദീസ് ബിക്കെയിം ന്യൂ ആൻഡ് ഓൾ ദീസ് ന്യൂ തിങ്സ് ആർ ഫ്രം ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, അവന്റെ ദിവ്യശക്തി നമ്മളുടെ ഗോഡ്ലിനെസ്സിനായിട്ടുള്ള സകലവും നമുക്ക് തന്നിരിക്കുന്നു. എവരട്ടെ, അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം മനുഷ്യനെ നന്നാക്കുന്ന മാർഗമല്ല, മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്ന മാർഗമാണ്. ഇവിടെ പറയാണ് എവറിത്തിങ് ബിക്കെയിം ന്യൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ഈ പുതുതായതെല്ലാം വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അന്നേരം ദൈവത്തിൽ നിന്നുള്ള പുതുജനനത്തിൽ കൂടി പുതിയ സൃഷ്ടിയാകുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് ദൈവം പഠിപ്പിക്കുന്നത് അല്ലെ. അതെങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുകയാണ് ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, അതൊരു ഓപ്ഷനാണല്ലേ. ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമല്ല. ഒരുവൻ ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായെങ്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നേരെ ക്രിസ്തുവിലാകാതെ രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ക്രിസ്തുവിലാകാത്തതിന്റെ ഓൾട്ടർനേറ്റീവ് എന്താണ്? അടുത്ത വേറൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ അടുത്ത് വേറെ വശമുണ്ട്. ഒരുവൻ ക്രിസ്തുവിന് അല്ലെങ്കിൽ എവിടാണ്? എവിടാണ് അവൻ? എവിടാണ്? നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഒന്ന് ചോദിക്കും. ഒരുവൻ ക്രിസ്തുവിൽ അല്ലെങ്കിൽ വേറൊരുവനിലാണ് അവൻ. അവൻ വേറൊരു വ്യക്തിയിലാണ്. അവൻ ആഡമിലാണ് അല്ലേ? രണ്ട് മനുഷ്യരെ പറ്റിയ ബൈബിളിൽ ശരിക്കും പറയുന്നുള്ളൂ. ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ. ഒരുവനിൽ നമ്മൾ ക്രിസ്തുവിൽ അല്ലെങ്കിൽ, ബാക്കി പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിന് അല്ലെങ്കിൽ അവൻ എവിടാണ്? അവൻ ആഡമിലാണ്. അങ്ങനല്ലേ? ഒന്ന് കൊരിന്ത്യർ അതിന്റെ 15:22 ആദമിലായ വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഒന്ന് കൊരിന്ത്യർ 15:22 പറയാണ്? ആദമിൽ എല്ലാവരും, എവരിവൺ, ആദമിൽ എല്ലാവരും ആയിരിക്കുന്നു. അതിനാർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ആദമിൽ കൂടി അല്ലാതെ വന്ന ആൾക്കാരായാലും ഉണ്ടോ? ഉണ്ടോ? ആദമിൽ കൂടി അല്ലാതെ ദൈവം നേരിട്ട് സൃഷ്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. എല്ലാ വ്യക്തികളും വന്ന് ആദമിൽ കിട്ടുന്നത്. കാരണം ആദമിനെയാണ് ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ചത്. ആദമിൽ കൂടിയാണ് ഈ ഭൂമിയിലോട്ട് എല്ലാ വ്യക്തികളും ഇവിടെ ഇരിക്കുന്നവരെല്ലാം വന്നത്. അന്നേരം ബൈ ഡിഫോൾട്ട് എന്താണ്? നമ്മൾ ആദമിലാണ്. നമ്മൾ ആദമിലാണ് ബൈ ഡിഫോൾട്ട്. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന എല്ലാ വ്യക്തികളും വരുന്നത് ആദമിന്റെ ആ റൂട്ടിൽ നിന്നാണ്. ആ ആദമിൽ നിന്ന് റൂട്ടിൽ വന്ന എല്ലാ വ്യക്തികളുടെയും അവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓർമ്മിരിക്കുന്നത്? ആദമിൽ എല്ലാവരും മരിച്ചവരാണ്. അന്നേരം എല്ലാവരും ബൈ ഡിഫോൾട്ട് ഈ ഭൂമിയിലേക്ക് ഒന്ന് വരുന്നവരെല്ലാവരും മരിച്ചവരാണ്. എല്ലാവരും ആദമിലാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആദമിലുള്ള എല്ലാവരും, മരിച്ച എല്ലാവരും നേരെ ശവക്കുഴിയിലേക്ക്, ശാരീരിക മരണത്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാവരും എവിടേക്ക് പോകും? രണ്ടാം മരണം എന്ന് പറയുന്ന, ദൈവവചനം പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. ഞാൻ ഈ പറയുന്നത് ഒന്നും കെട്ടുകഥകളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനത്തിലെ വാക്യങ്ങൾ എനിക്ക് എടുക്കാനായിട്ട് സമയമില്ല, പലപ്പോഴും എടുത്തിട്ടുള്ളത് കൊണ്ട്. ബൈബിളിലെ വാക്യങ്ങളാണ് പറയുന്നത്. ആദമിൽ ജനിച്ച എല്ലാ വ്യക്തികളും മരിച്ചവരാണ്. ആ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണമല്ല, ശാരീരികമായിട്ട് ജീവനുള്ളവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പക്ഷേ ആത്മീയമായിട്ട്, ദൈവമായിട്ട് വേർപെട്ട ആത്മീയ മരണത്തിലാണ് എല്ലാ വ്യക്തികളും ജനിക്കുന്നത്. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആ വ്യക്തികൾ പ്രാക്ടിക്കലായിട്ട് ഒരു ചോയ്സ് എടുത്ത് ക്രിസ്തുവിലേക്ക് ആയില്ല എങ്കിൽ ആ വ്യക്തികൾ നേരെ പോകുന്നത് ശാരീരിക മരണത്തിലേക്കും, അത് കഴിഞ്ഞിട്ട് രാവിലെ പോകുന്ന രണ്ടാം മരണം എന്ന് പറയുന്ന നിത്യനരകത്തിലേക്കുമാണ്. ഈ റൂട്ടിൽ ഒരു വ്യത്യാസവുമില്ല. ഈ ഡെസ്റ്റിനേഷൻ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ സ്ട്രെയിറ്റ് ലൈനാണ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിക്കണം. എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ഇഫ് എന്നൊരു വലിയൊരു ഇഫ് ഇട്ടിട്ട് പറയാണ്. നിങ്ങൾ ബൈ ഡിഫോൾട്ട് നിങ്ങൾ നേരെ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതെവിടാണ്? അത് നിത്യനരകമാണ്. നിങ്ങൾ എത്ര ഭക്തരാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറത്തില്ല. ഇവിടെ വന്ന് നിങ്ങൾ പാടുന്ന പാട്ടുകൾ കൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറത്തില്ല. ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ലാംഗ്വേജ് കൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറത്തില്ല. നിങ്ങൾ ഇവിടെ വന്നിരുന്ന ഒരേപോലെ ഒരേ പാത്രം, ഒരേ ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറത്തില്ല. നിങ്ങളൊക്കെ ഒരേ വാട്സപ്പ് ഗ്രൂപ്പിലായതുകൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറത്തില്ല. ഇതൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷൻ മാറ്റുന്ന കാര്യമല്ല. ഇതൊന്നും കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറി എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആദമിലാണെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പോയാലും, ഏത് പാട്ടുപാടിയാലും, നിങ്ങൾ ഏത് സഭക്കാരാണെങ്കിലും, ഏത് മതക്കാരാണെങ്കിലും, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിത്യ നരകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുമ്പോഴേ ഡെസ്റ്റിനേഷൻ എഴുതി ഒട്ടിച്ചിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞത് കോട്ടയത്തോട്ട് പോകുന്ന ബസ് എന്ന് പറയുന്ന പോലെ നരകത്തിലേക്ക് പോകുന്ന ആളെന്നുള്ള ഡെസ്റ്റിനേഷൻ എഴുതി ഒട്ടിച്ചാണ് വരുന്നത്. ഈ വ്യക്തി എവിടെങ്കിലും പോയിരുന്ന ഏതെങ്കിലുമൊക്കെ പാട്ടുപാടിയോ ഏതെങ്കിലുമൊക്കെ കർമ്മം ചെയ്തുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. പലരും വിചാരിക്കുന്നത് ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് മാറി, അല്ലെ, കുറെ ആചാരങ്ങളൊക്കെ മാറ്റി, കുറെ ചില ചേഞ്ച് ഇതൊക്കെ വേണം. പക്ഷെ ഇതൊക്കെ ആദ്യത്തെ കാര്യം നടക്കാതെ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ഡെസ്റ്റിനേഷൻ മാറത്തില്ല, മാറുകയില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, വളരെ ക്ലിയർ ആയിരിക്കണം. അങ്ങനെയല്ല ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ മാറുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോഴാണ് അവന്റെ ഡെസ്റ്റിനേഷൻ മാറുന്നത്. പക്ഷെ അതൊരു ചോയ്സാണ്, അതൊരു ആക്റ്റീവ് ചോയ്സ് ആണ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലയിടത്തും പോയിട്ടുണ്ടായിരിക്കും, പല സുവിശേഷങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സുവിശേഷത്തിന്റെ റെസ്പോൺസായിട്ട് നിങ്ങൾ ഒരു ആക്റ്റീവ് ചോയ്സിൽ കൂടി ആദം എന്ന ആ പൊസിഷനിൽ നിന്ന് ക്രിസ്തുവിലായിട്ടില്ല എങ്കിൽ, നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായില്ല എങ്കിൽ അവന്റെ ഡെസ്റ്റിനേഷൻ നിത്യ നരകമാണ്. ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഓൾ ദീസ് തിങ്സ് ആർ ഫ്രം ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തത് ദൈവമാണ് ചെയ്തത്. എന്നിട്ട് പറയാണ്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കും. അന്നേരം ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ ദൈവത്തോട് നിരപ്പിച്ചു. അതിനുശേഷം ഇവൻ പറയുന്നത് എന്താണ്? ഇവൻ ബാക്കിയുള്ളവർ പറയാണ്, നിങ്ങളും ദൈവത്തോട് നിരന്നേ ഒടുക്കൂ എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറയാണ്, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി നിന്നുകൊണ്ട് ദൈവത്തോട് നിരന്നുകൊള്ളുവെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാണ്. പൗലോസ് പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, അവൻ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ അവന്റെ മെസ്സേജും കൂടെ ഉണ്ട്. എന്താണ് ആ മെസ്സേജ്? അവൻ പറയാണ്, അവൻ ലോകത്തോട്, ബാക്കിയുള്ള ആദമിൽ നിത്യനരകത്തിലേക്ക് പോകുന്ന വ്യക്തികളുടെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് അവരോട് പറയാണ്, നീ പോകുന്ന നരകത്തിലേക്കാണ്, നീ ദൈവത്തോട് നിരന്നുകൊള്ളുവാനായിട്ട് നിനക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അന്നേരം ചെയ്യുന്നത്? അന്നേരം സുവിശേഷം പ്രസംഗിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടോ, നിങ്ങളെ നല്ലവരാക്കാൻ വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് കുറെ കംഫോർട്ട് പറയാൻ വേണ്ടിയിട്ടോ, കൺവിക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത്, ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ നിരന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് നിരന്നുകൊള്ളു. എന്നിട്ട് ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിട്ട് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് ദൈവം നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോലെ പറയുകയാണ്. ഒരു രാജ്യത്തിന്റെ സ്ഥാനാപതി വേറൊരു ശത്രുരാജ്യത്ത് നിന്നിട്ട് പറയാണ്, യു ക്യാൻ റെക്കൺസൈൽ നൗ, നിങ്ങൾക്ക് ഒരു നിരപ്പ് പ്രാപിക്കാനായിട്ട് സമയമുണ്ട്. അത് നിങ്ങൾ ആ മെസ്സേജ് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിലേക്കാണ്, ദൈവിക ശിക്ഷാവധിയിലേക്കാണ് പോകുന്നതെന്ന് ഒരു സ്ഥാനാപതി എന്ന് പറയണം. ആ സ്ഥാനാപതി എന്ന് പറയുമ്പോൾ ആ സ്ഥാനാപതി വേറൊരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ആ സ്ഥാനാപതിയുടെ വാക്ക് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ആ റെക്കൺസിലേഷനെ റിജക്ട് ചെയ്യുന്നത് പോലാണ്. അന്നേരം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കുന്നത് ദൈവത്തിന് പകരം നിന്നുകൊണ്ട് ദൈവം നിങ്ങളുടെ അടുത്ത് പറയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവേനെന്ന് പറയാം. ദൈവത്തോട് നിരന്നുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിലാകുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ആക്റ്റീവ് ചോയ്സിൽ കൂടി യേശു ക്രിസ്തു നിങ്ങളുടെ അടുത്ത് വിളിക്കുകയാണ്, കർത്താവ് നിങ്ങളെ ആകർഷിക്കുകയാണ്, കർത്താവിനോട് നിരന്നുകൊള്ളുവെന്ന് പറയുകയാണ്. നിങ്ങൾ നിരന്നില്ല എങ്കിൽ ദൈവം അവിടെ കണ്ട പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാവുന്നു. ഞാനതുകൊണ്ട് പറയട്ടെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ചോദിക്കട്ടെ, ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം വീണ്ടും ചോദിക്കട്ടെ, ആർ യു ഇൻ ക്രൈസ്റ്റ്? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? വീണ്ടും ജനിച്ചവരാണോ എന്നുള്ള ടെക്നോളജിക്കൽ ടേമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ്? വ്യക്തിപരമായിട്ട് കർത്താവിനെ സ്വീകരിച്ചവരാണ്? അല്ല എങ്കിൽ ദൈവത്തിന് പകരം നിന്നുകൊണ്ട്, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിത്യനരകമാണ്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നാൽ ഇത് ദൈവവചനത്തിലെ സത്യമാണ്. ഒരിക്കൽ നിങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ മെസ്സേജ് വീണ്ടും പ്ലേ ചെയ്തിട്ട് പറയും, ഈ സുവിശേഷം നിങ്ങൾ കേട്ടിരുന്നു, കേട്ടിട്ട് ദൈവത്തോട് നിരന്നുകൊള്ളാനുള്ള അവസരം നിഷേധിച്ച് നിങ്ങൾ നിത്യനരകം ചൂസ് ചെയ്തു എന്ന് ദൈവവചനം നിങ്ങളടുത്ത് പറയും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ് ഞാൻ പറയുന്നത് ഇത് ബൈബിളിലെ ഒരു വലിയൊരു ടേമാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നൗ ദർ ഇസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. ഇതൊരത്ര ക്ലിയർ ആണ് ബൈബിളിന്റെ മെസ്സേജ്. പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധി മാറിക്കഴിഞ്ഞു, കാരണം അവന്റെ ഡെസ്റ്റിനേഷൻ മാറി. നിത്യനരകം എന്നുള്ള ഡെസ്റ്റിനേഷൻ മാറി, നിത്യ സ്വർഗത്തിലേക്കുള്ള ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് അവന് ശിക്ഷാവിധിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനതുകൊണ്ട് വീണ്ടും പറയട്ടെ, നിങ്ങളുടെ നിങ്ങൾ ക്രിസ്തുവിലാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചൂസ് ചെയ്യണം. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, ഏത് സഭയിലായിരിക്കുന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറിയോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ഡെസ്റ്റിനേഷൻ മാറത്തില്ല. നിങ്ങൾ വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് പറയുന്നത് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അത് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, യേശുക്രിസ്തുവിനെ പാപപരിഹാരകനായിട്ട് എന്നിൽ സ്വീകരിക്കാത്ത വ്യക്തികൾ എല്ലാവരും നിത്യനരകത്തിലേക്കാണ് പോകുന്നത് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക് ഒന്ന് പെട്ടെന്ന് വായിക്കാം. റോമലേഖനം 8:1
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അന്നേരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തുയേശുവിലാകുമ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ, ദൈവം ആ ഡെസ്റ്റിനേഷൻ മാറ്റി ഒട്ടിക്കുന്നു, നമ്മളുടെ നെറ്റിയിലെ ഡെസ്റ്റിനേഷൻ മാറ്റി ഒട്ടിക്കുന്നു. ഈ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണ്? ഇൻ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തു നമ്മിലാകുന്നു, അല്ലെ? ഇത് രണ്ടാമത് നടക്കുന്ന കാര്യമല്ല, ഒരേ സമയം നടക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. നാം ക്രിസ്തുവിലാകുമ്പോൾ എന്താണ്? ക്രിസ്തു നമ്മിലാവുന്നു. ദൈവം ഒരു വ്യക്തിയെ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൽ കൂടിയാണ് കാണുന്നത്, അല്ലെ? യേശു ക്രിസ്തുവിൽ കൂടി ആണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് നമുക്ക് ശിക്ഷാവിധി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം, നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് ദൈവം നമ്മളെ ക്രിസ്തുവിൽ കൂടി കാണുമ്പോൾ ദൈവത്തിന് നമ്മളെ ശിക്ഷ വിധിക്കാനായിട്ട് കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ തന്നെ നടക്കുന്ന വേറൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു നമ്മിൽ ആവുകയും ചെയ്യുന്നു. അത് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്, അതിന്റെ 9-ാം വാക്യം, റോമലേഖനം 8:9. ഇവിടെ പറയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംഭവിക്കുന്നു? ഒരുവൻ ക്രിസ്തുവിലായിത്തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനുള്ളിൽ വന്നിട്ട് അവൻ വീണ്ടും ജനിക്കുന്നു. ദൈവത്തിന്റെ അവിടെ വായിച്ചോ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവന് ഉള്ളവൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് എന്റെ ഉള്ളിലേക്ക് വരികയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ആയിട്ടില്ലാത്ത വ്യക്തികൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ ക്രിസ്തുവിന് വെളിയിലാണ്, അവർ ക്രിസ്തുവിനുള്ളവരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പറ്റി പറയാണ്, ഇവിടെ വീണ്ടും ജനിച്ച ആൾക്കാരെ പറ്റി പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. അടുത്ത വാക്യം പറയാണ്, 10-ാം വാക്യം. ഇവിടെ പറയാണ് ക്രിസ്തു, ഇവിടെ ടേം മാറിയിട്ടുണ്ട്, മേളിപ്പായിച്ചത് നിങ്ങൾ ക്രിസ്തുവിൽ നാള്, അങ്ങനെ പറഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്, ക്രിസ്തു യേശുവിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ തിരിച്ചാണ് പറയുന്നത്, എന്താണ്? ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. വളരെ ക്ലിയറാണ്. അതാണ് യേശു ക്രിസ്തുവിൽ നാം ആയിത്തീരുമ്പോഴേക്കും കണ്ടംനേഷൻ മാറുന്നു, ഡെസ്റ്റിനേഷൻ മാറുന്നു. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. എന്നിട്ട് പറയാണ്, ഈ ശരീരം, യേശു ക്രിസ്തു ഉള്ളിലുള്ള ഒരു വ്യക്തി മരിക്കും. എന്ത് മരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ശാരീരിക മരണമാണ്, അല്ലെ? എല്ലാവരും മരിക്കും, നമ്മളെല്ലാവരും മരിക്കും, അല്ലെ? ഞാനും നിങ്ങളും എല്ലാം മരിക്കും. നമ്മളെ എല്ലാം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അടക്കത്തിക്കൊണ്ട് കുഴിയിൽ കൊണ്ടിട്ടിട്ട് നല്ല പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആ ശരീരം അവിടെ വെച്ച് തന്നെ നിത്യനരകത്തിലേക്ക് നമ്മുടെ ആത്മാവ് പോകും. പക്ഷെ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, ക്രിസ്തുവെ ശരീരം പാപ നിമിത്തം മരിക്കണമെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവിതം. അവിടെ പറയാണ്, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നടക്കുന്ന ശുശ്രൂഷകളല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് കുറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്താലും നമ്മൾ ജീവിക്കാൻ പോകുന്നില്ല. പക്ഷേ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ യേശുക്രിസ്തു വന്നിട്ടുണ്ടെങ്കിൽ, ആ ആത്മാവ് ശരീരം മരിച്ചു കഴിഞ്ഞാലും ആ ആത്മാവിനാൽ അതേ ശരീരത്തെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മൾ കർത്താവിന്റെ വരവ് നമ്മൾ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് കർത്താവ് വരുന്നതെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതുവരെ പറഞ്ഞതിന്റെ അടിസ്ഥാനം ചോദിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന രണ്ടുപേർ ഇപ്പം ബ്രദറിനോട് ചോദിച്ചാ, ബ്രദർ ഒന്ന് മരിച്ച എവിടെ പോകുന്ന് പറയാം, എന്ത് പറയും? എവിടെ പോകും? സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകും തോന്നുന്നല്ല, സ്വർഗം രക്ഷിക്കപ്പെട്ടാണ് സ്വർഗത്തിൽ പോകുന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താ അവിടെ സ്വർഗത്തിൽ പോകുന്നതിന്റെ കാര്യം? അതെ, നടന്നുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത് അല്ലേ? വളരെ ക്ലിയർ ആണ്. നമ്മള് നടന്ന് നമ്മൾ നടക്കണം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് നടപ്പിനെ പറ്റി. പക്ഷെ അടിസ്ഥാനം എന്താണ് ഞാൻ പറഞ്ഞത്? ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മള് ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ അടിസ്ഥാനം നമ്മളിൽ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതിനുശേഷമാണ് നിങ്ങൾ നടക്കണമെന്ന് പറയുന്നത്. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കണം. പക്ഷേ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നതിന്റെ അടിസ്ഥാനം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും ജീവിപ്പിക്കും. അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇതേ കാര്യമാണ് യോഹന്നാന്റെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തരാൻ പോകുന്നു എന്നല്ല. വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ 3:15. സോറി, വാക്യം തന്നു. 1 യോഹന്നാൻ 5:12. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തരുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ തന്നു. എങ്ങനെയാണ് നിത്യജീവൻ തന്നത്? ദൈവ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴേക്കും നമുക്ക് നിത്യജീവൻ തന്നു കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ് ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. എന്നിട്ട് ജീവൻ പുത്രനാണ്. എന്നിട്ട് പറയാണ് പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. എത്ര ക്ലിയർ ആണ്. അന്നേരം നാം ഉയർത്തെഴുന്നേൽക്കുമോ ഇല്ലയോ എന്നൊരു അടിസ്ഥാനം ഒറ്റ കാര്യമുള്ളൂ. നാം പുത്രൻ നമ്മളിലുണ്ടോ, പുത്രൻ നമ്മളില്ലേ? പുത്രൻ നമ്മളുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരുവൻ ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ളത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് പുത്രനില്ലാത്തവന് ജീവനില്ല. ഞാൻ ഇതിന്റെ ഈ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. വേറെ ആരും നിങ്ങളുടെ തലയെ കഴിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ളത്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ അല്ലയോ എന്നുള്ളത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത് ആരും നിങ്ങളുടെ തലയെ കഴിച്ച് പറയേണ്ട കാര്യമില്ല. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആക്റ്റീവ് ചോയ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ചോയ്സ് എടുത്തിട്ടുള്ളവരത്ത് പറയുന്നിരിക്കുകയാണ് പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. പുത്രനുള്ളവന് ശിക്ഷാവധി ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പുത്രന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ മർത്യശരീരത്തെ ദൈവത്തെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമാണെങ്കിൽ, അതേപോലെ നമ്മളുടെ മർത്യശരീരത്തെ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുവൻ ക്രിസ്തുവിലാകുക, വി ആർ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നതിന്റെ അടുത്ത കാര്യമാണ് ക്രിസ്തു നമ്മളിൽ ആകുക എന്നുള്ളത്. ക്രിസ്തു നമ്മളിലാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നത് യേശുക്രിസ്തുവിൽ കൂടിയാണ്. യേശുക്രിസ്തുവിലായതുകൊണ്ടാണ് നമുക്ക് ശിക്ഷാവിധിയില്ലാത്തത്. പക്ഷെ യേശുക്രിസ്തു നമ്മിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? യേശുക്രിസ്തു നമ്മിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ലോകം ഇനി നമ്മളെ കാണുന്നത് നമ്മളിൽ വസിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നേരെ അന്നേരം തന്നെ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമല്ല. അവർക്ക് ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇവനെ കാണണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, രക്ഷിക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറയാൻ എളുപ്പമാണ്. പക്ഷേ ആൾക്കാര് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐഡന്റിഫൈ ചെയ്യുന്നത് അവനിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നവരാണ്. ഇത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ യേശുക്രിസ്തു മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം, പതിനാലാമത്തെ അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. യോഹന്നാന്റെ സുവിശേഷം പതിനാലിന്റെ പത്താമത്തെ വാക്യം. ഇവിടെ പറയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പിതാവിലും ഐ ആം ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ മീ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു പറയാണ് ഞാൻ പിതാവായ ദൈവത്തിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചു. കോണ്ടക്സ്റ്റ് നിങ്ങൾക്കറിയാമോ? കോണ്ടക്സ്റ്റ് അതിന് മേളിൽ എന്താണ്? അവിടെ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? ഫിലിപ്പോസ് ചോദിക്കുകയാണ് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയാം. അന്നേരം പിതാവിനെ എങ്ങനെ കാണിച്ചു തരുന്നതെന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ ആ അതിന് മറുപടിയാണ് പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നീ അറിയുന്നില്ലയോ? എന്നിട്ട് പറയാണ് എന്നെ കണ്ടവൻ, ഞാൻ പിതാവിനും മേളിൽ പറഞ്ഞിരിക്കുകയാണ് ഫിലിപ്പോസ് അവനോട് പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. യേശു അവനോട് ഞാൻ ഇത്ര നാളെ നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നിങ്ങൾ നീ അറിയുന്നില്ല ഫിലിപ്പോസെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു പിതാവാണെന്നല്ല പറഞ്ഞത്, പക്ഷെ യേശുവിൽ വസിക്കുന്ന പിതാവിനെ ബാക്കിയുള്ളവർ കാണാമായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ താഴെ പറയാണ് വായിച്ചു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു നീ വിശ്വസിക്കുന്നില്ലയോ? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കും. എന്നാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, യേശു ക്രിസ്തു പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഒരു വ്യക്തി വിശ്വസിക്കേണ്ടത്? എങ്ങനെ വിശ്വസിക്കേണ്ടത്? അടുത്ത വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവൃത്തി നിമിത്തമാണ് വിശ്വസിക്കേണ്ടത് അല്ലെ? പ്രവൃത്തി നിമിത്തമാണ്. യേശു ക്രിസ്തു പോലും പറയുകയാണ് ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്ത് സംഭവിക്കണം? എന്റെ പ്രവൃത്തി കണ്ടാൽ നിങ്ങൾക്കറിയാം. എന്താണ് ആ പ്രവൃത്തിയിൽ കാണുന്നത്? അടുത്ത വാക്യം, ഞാൻ പിതാവിലും അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിക്കുക. ആ പ്രവൃത്തി എന്ന് പറഞ്ഞ മേലിൽ പറഞ്ഞിരിക്കണം, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണ് എന്നതിന്റെ എക്സ്റ്റേണൽ എവിഡൻസ് ഈ പറയുന്ന വാക്കുകളല്ല. യേശു ക്രിസ്തു പോലും ആ വാക്കുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് യേശു ക്രിസ്തുവിനെ പോലും പറഞ്ഞില്ല. യേശു ക്രിസ്തു പറയാണ് ഞാൻ നിങ്ങളോട് കൂടെയാണ് ജീവിക്കുന്നത്, എന്റെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുകയും പിതാവ് എന്നിലും വസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മലയാളത്തിൽ അത്ര ആ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, എനിക്കറിയില്ല അതെങ്ങനെ വന്നു എന്നുള്ളത്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? കിംഗ് ജെയിംസ് വേർഷൻ ഉള്ളവർക്കൊന്ന് വായിക്കാമോ? 8:1. അതെ, ആ വാക്ക് മലയാളത്തിലില്ല. ഇവിടെ പറയുകയാണ് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ശിക്ഷാവിധി ഇല്ലാത്തവരുടെ കാര്യം അടുത്തായിട്ട് പറയാം. എന്താണ് അവർ? അല്ലല്ല, ആ മേലുവേശ വാക്കി തന്നെ, ഹൂ ഡു നോട്ട് വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. അവിടെയാണ് നടപ്പിന്റെ കാര്യം പറയുന്നത് അല്ലെ? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീണ്ടും ജനിച്ചവനാണോ എന്നുള്ളതിന്റെ തെളിവ് എന്റെ വാക്കാണ്, എന്റെ നടപ്പാണ് അല്ലെ, എന്റെ വാക്കുകളല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു പറയാണ് എന്നെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം എന്റെ നടപ്പ് നിമിത്തമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ദേർ ഇസ് നോ കണ്ടംനേഷൻ, ദോസ് ഹു വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. അന്നേരം ഒരു ന്യൂ ബർത്ത് എവിഡൻസ് ആവുന്നത് ന്യൂ വാക്കിലൂടാണ്. ന്യൂ വാക്ക് ഇല്ല എങ്കിൽ ഞാൻ ന്യൂ ബർത്ത് ആണെന്ന് എനിക്ക് പറയാൻ കഴിയും, ചിലപ്പോൾ ശരിയുമായിരിക്കാം, പക്ഷെ ആൾക്കാർ വിശ്വസിക്കണമെന്ന് യാതൊരു ബുദ്ധിമുട്ടും നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളുടെ അടുത്തും ദൈവം ആവശ്യപ്പെടുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, റോമലേഖനം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. 14-ാമത്തെ വാക്യമാണ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്, ദോസ് ഹു ആർ ബോൺ ബൈ ദ സ്പിരിറ്റ് മസ്റ്റ് ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. അങ്ങനെങ്കിൽ മാത്രമേ അവർ ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതിന്റെ എവിഡൻസ് ആവത്തുള്ളൂ. ദൈവം കാണുന്നതിനെ പറ്റിയല്ല ഞാനിവിടെ പറയുന്നത്, ദൈവത്തിന് അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ നടന്നത്. പക്ഷെ പുറത്ത് നടക്കുന്നത് ദൈവത്തിനല്ല, മനുഷ്യർക്കാണ് അറിയുന്നത്. അവിടെ ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവർ എന്ന് പറഞ്ഞാൽ ബോൺ ബൈ ദ സ്പിരിറ്റ് ബട്ട് വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. ഒരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോ കാറ്റഗറി തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ആൾക്കാര് രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ, രക്ഷിക്കപ്പെടുക എന്നുള്ള എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഡെസ്റ്റിനേഷൻ മാറാത്ത വ്യക്തികൾ, ഒരിക്കൽ പോലും രക്ഷിക്കപ്പെടാത്ത, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത വ്യക്തികൾ, നല്ല വ്യക്തികളൊക്കെ ആയിരിക്കാം, പള്ളി പോകുന്നവരായിരിക്കാം, പാട്ട് പാടുന്നവരായിരിക്കാം, ഇതൊന്നും അവരുടെ ഡെസ്റ്റിനേഷൻ ജയിച്ചതില്ല. അവർ ഡെസ്റ്റിനേഷൻ ഇസ് ഡയറക്റ്റ് ടു ഹെൽപ്പ്. മറ്റേ ആൾക്കാർ ഡെസ്റ്റിനേഷൻ മാറിയ വ്യക്തികൾ എന്താണ് മാറാത്തത്? ക്യാരക്ടർ മാറാത്ത വ്യക്തികൾ അല്ലേ? ഡെസ്റ്റിനേഷൻ മാത്രം മാറിയാൽ പോരാ, യേശു ക്രിസ്തു നമ്മളിലുള്ളത് എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത് അതിന്റെ 8:9, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്ര. എന്നൊരു സ്വഭാവത്തിൽ മാറ്റം വരണം അല്ലേ? ഇല്ലെങ്കിൽ ഒരു വ്യക്തിയും വിശ്വസിക്കത്തില്ല നീ ക്രിസ്തുവിലാണ് എന്ന് പറഞ്ഞാൽ. അവർ പറയും ബാക്കിയുള്ളവർ പറയാത്തവർ പറയുന്നു നിങ്ങളെയും തമ്മിൽ കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവം നിങ്ങളെ കണ്ട് കാണുന്ന എങ്ങനെയാണെന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പറയുന്നത് നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരത്രേ. നമ്മുടെ ക്യാരക്ടറിന് മാറാതെ ഡെസ്റ്റിനേഷൻ മാറുന്നതുകൊണ്ട് ഈ ലോകത്തെ ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ബോൺ ബൈ ദ സ്പിരിറ്റ് ബട്ട് ലെഡ് ബൈ ദ ഫ്ലഷ്. പക്ഷെ ബോൺ ബൈ ദ സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ആണ് ദൈവത്തിന്റെ ഒരു ദൈവമതിനെപ്പറ്റുള്ള ഫുൾ പർപ്പസ്. ഞാനിവിടെ പറയുന്നത് ഡെസ്റ്റിനേഷനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, ഒരു 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 നടന്ന സംഭവമാണ്, ചൈനയിൽ നടന്നൊരു സംഭവം. ഈ നിങ്ങൾക്കറിയാവുന്ന സാൽവേഷൻ ആർമി എന്ന ഒരു സഭ, ഒരു കൂട്ടരുണ്ട്. ഇവരുടെ സാൽവേഷൻ ആർമി, അവർ നല്ല വില്യം ബൂത്തിന്റെ ബൂത്ത് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായി തുടങ്ങിയ ഇതാണ്. അവർ വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറയുന്ന ആൾക്കാരാണ്. ഇവർ സുവിശേഷം പറയുമ്പോൾ അവരുടെ ഒരു കേഡർ രീതിയാണ്. അവരുടെ ഡ്രസ്സൊക്കെ അവർ അവിടത്തെ ഓരോ ശുശ്രൂഷ കൊടുക്കുന്നവരുടെ ഡ്രസ്സൊക്കെ മാറും. അവർക്ക് അവരുടെ ഒരു യൂണിഫോം ഒക്കെ ഉണ്ട്. അന്നേരം ചൈനയിലുള്ള ഒരു വ്യക്തി ഒരു സാൽവേഷൻ ആർമിയിൽ പോയിട്ട് രക്ഷിക്കപ്പെട്ടു. സാൽവേഷൻ ആർമിയിൽ പോയി രക്ഷിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന് എഴുത്തും വായനയും ഒന്നും അറിയത്തില്ല. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുത്തു. അന്നേരം ആദ്യത്തെ ദിവസം അയാൾ അവിടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വീട്ടി വന്നു. തിരിച്ചു വീട്ടി വന്നിട്ട് ഭാര്യ എടുത്ത് വളരെ സങ്കടപ്പെട്ട് വളരെ സന്തോഷമായിട്ടാണ് ചർച്ചിൽ പോയത്. തിരിച്ചു വന്നപ്പോൾ വളരെ വിഷമിച്ചിട്ട് വന്നു. അന്നേരം ഭാര്യ ചോദിച്ചു എന്താണ് പറ്റിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ വളരെ സന്തോഷമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ സന്തോഷത്തിന്റെ എന്റെ സങ്കടത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ കളർ ഡ്രസ്സുണ്ട്, എനിക്ക് മാത്രം സാധാരണ ഡ്രസ്സേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഞാനവിടെ വളരെ ഒറ്റപ്പെട്ടു പോയി, അതുകൊണ്ട് ആണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ അതേ ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. നിങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പോൾ പുള്ളി വലിയ വണ്ണമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അതേ വലിയൊരു സൈസിലുള്ള അതേ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. ഇയാൾ വളരെ സന്തോഷത്തോടുകൂടി പിറ്റേ ആഴ്ച ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സാൽവേഷൻ ആർമി ചർച്ചിൽ പോയി. നടന്ന സംഭവമാണ് അയാൾ തന്നെ പറഞ്ഞ, രക്ഷിക്കപ്പെട്ട ആ വ്യക്തി പറഞ്ഞ കാര്യം. അതായത് അവിടെ ചെന്നിട്ട് വളരെ സന്തോഷത്തോടെ പോയി. പിന്നെയും തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് വിഷമം. അന്നേരം ഭാര്യ ചോദിച്ചു എന്തോ പറ്റി, എന്തുവാണ് നിങ്ങൾക്ക് വിഷമത്തിന്റെ കാര്യം. അന്നേരം പറഞ്ഞു അവരുടെ എല്ലാം ആ ഡ്രസ്സിന്റെ പുറകില് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ ഡ്രസ്സിന്റെ പുറകിൽ മാത്രം ഒന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് വിഷമമെന്ന് പറഞ്ഞു. അന്നേരം ഭാര്യയ്ക്ക് ആകെ പാടെ കൺഫ്യൂഷനായി. കാരണം ഈ പുള്ളിക്കാരിക്കും എഴുത്തും വായന അറിയത്തില്ല, ഈ പുള്ളിക്ക് അന്നേരം പുള്ളിക്കാരനെ വെച്ച് എന്താ എഴുതിയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അറിയത്തില്ല, കാരണം വായിക്കാൻ അറിയത്തില്ല, എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം പുള്ളിക്കാരി അന്നേരം ഇത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം താഴെ വലിയ ബാൽക്കണി താഴോട്ട് നോക്കിയപ്പം താഴെ ഒരു കട മാറ്റിയിട്ട് ഒരു കടയുടെ മേളിലൊരു ബോർഡ് ചൈനീസ് ലെറ്റർ എഴുതുന്നു. ഇയാൾക്ക് പുള്ളിക്കാരിക്ക് അതും വായിക്കാൻ അറിയത്തില്ല. അന്നേരം പുള്ളിക്കാരി ചെന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും എഴുതി കൊടുക്കണോ. എന്നാലും ആ എഴുതിയിരിക്കുന്ന അതേപോലെ വരച്ച് ഈ ഡ്രസ്സിന്റെ പുറത്തിൽ വരച്ചേക്കാന്ന് ചോദിച്ചു. അന്നേരം പുള്ളിക്കാരി ആ അത് അതേപോലെ ചൈനീസ് ലെറ്ററിൽ ആ കടയുടെ ഫ്രണ്ടിൽ എഴുതിയിരുന്നത് അതേപോലെ ഡ്രസ്സിൽ വളരെ ഡിസൈനിൽ വരച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇദ്ദേഹം ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് പിറ്റേ ആഴ്ച സാൽവേഷൻ ആർമിയുടെ ചർച്ചിൽ പോയി. തിരിച്ചു വന്ന് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷം വളരെ. അന്നേരം പറഞ്ഞു എന്റെ ടീഷർട്ടിൽ എഴുതിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, എല്ലാവരും എന്നെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. അന്നേരം പുള്ളിക്കാരിക്ക് വിചാരിച്ച് എന്താണ് എഴുതിയിരിക്കുക, ഇവർക്കും അറിയത്തില്ല ഇവർക്കും അറിയത്തില്ല. ഇവരന്നേരം പിന്നെ ഒരാളെ കൊണ്ട് വായിപ്പിച്ചു അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്. അന്നേരം അവിടെ എഴുതിയിരിക്കുന്നതാണ് ദിസ് ഷോപ്പ് ഈസ് അണ്ടർ ന്യൂ മാനേജ്മെന്റ്. ഇതാണ് അതിൽ എഴുതിയത്. ഷോപ്പ് മാറിയപ്പോൾ ഈ ഷോപ്പ് ഇനി മുതൽ പുതിയ മാനേജ്മെന്റിന്റെ കീഴിലാണെന്നാണ് എഴുതിയത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ആപ്റ്റായിരുന്നു. അദ്ദേഹത്തിന്റെ ടീഷറിന്റെ പുറകിൽ എഴുതിയാണ് ദിസ് ഷോപ്പ് ബിലോങ്സ് ടു ന്യൂ മാനേജ്മെന്റ്. ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മാനേജ്മെന്റ് മാറുന്നു. മാനേജ്മെന്റ് മാറിയിട്ടും നമുക്ക് പഴയ മാനേജറുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നേച്ചറിനെ പഴയ യജമാനന്റെ കീഴിൽ വർക്ക് ചെയ്യുകയും പുതിയ യജമാനന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറയുകയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്നാളുടെ കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എന്റെ മാസ്റ്റർ യേശു ക്രിസ്തുവാണ്. വർക്ക് ചെയ്യുന്നത് കണ്ടാലോ, കാണുന്നവര് വിചാരിക്കുന്നതാണെന്നതാണ്, പഴയ ആളുടെ കീഴിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് അങ്ങനെ ജീവിക്കുന്നവർക്കും അത് കാണുന്നവർക്കും. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരാണ് കാർണൽ ക്രിസ്ത്യൻസ്, ജഡീകരായിട്ടുള്ള ക്രിസ്ത്യാനികൾ, രക്ഷിക്കപ്പെട്ടവർ പക്ഷെ ജഡത്താൽ നടക്കേക്കപ്പെടുന്നു. ഇങ്ങനെയുള്ളവരെ പറ്റി ഇങ്ങനെയുള്ള ഒരു ദൈവസഭയിലുണ്ട്. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ, അതിന്റെ 2 കൊരിന്ത്യർ, സോറി 1 കൊരിന്ത്യർ, 1 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവരെ പറ്റി പറയാണ്. 1 കൊരിന്ത്യർ 3:1.
എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുന്നത്.
ഇവിടെ പറഞ്ഞത് നിങ്ങൾ വായിക്കണം, ആരുടെത്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആത്മീയന്മാരെ പോലെ നിങ്ങൾക്ക് വീണ്ടും ജനിച്ചവരെ പറ്റിയാണ് അല്ലെ? ഇവരെ പറ്റി തന്നെയാണ് പൗലോസ് കൊരിന്ത്യലേഖനം 12:13 പറഞ്ഞിരിക്കുന്നത്, ബൈ വൺ സ്പിരിറ്റ് വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ വൺ ബോഡി എന്ന് പറഞ്ഞ ഒരേ ശരീരത്തിന്റെ അംഗങ്ങളുടെ അടുത്ത് പൗലോസ് എഴുതുകയാണ് അല്ലെ. അവരെല്ലാവരും വീണ്ടും ജനിച്ചവരാണ്. ദേ ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ വൺ ബോഡി. അവരെല്ലാവരും ഒരു സഭയുടെ ഭാഗമാണ്. അവരടുത്ത് പറയാണ്, അതിലുള്ള ചില വ്യക്തികളെടുത്ത് പറയാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ജാതികളെ പറ്റി അല്ല പറയുന്നത്. അവിടെ പറയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ സംസാരിക്കുന്നതിന്. എന്താണ് നിങ്ങളുടെ അടുത്ത്, ആരുടെ അടുത്ത് സംസാരിക്കുന്ന പറയണം, ആത്മീയർ എന്ന പോലെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ ആരാണ്? നിങ്ങൾ ശിശുക്കൾ എന്നാണ് അവിടെ എഴുതിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? എങ്ങനെയാണ്? അല്ലല്ലല്ല, അവിടെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അല്ലല്ല അല്ല അല്ല അല്ല, ബേബ്സ് ഇൻ ക്രൈസ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൽ ശിശുക്കൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ? എന്നാൽ ഇൻ ക്രൈസ്റ്റ് ആണ്. എന്താണ് ഇൻ ക്രൈസ്റ്റ് ആണ്? പക്ഷെ ബേബ്സ് ആണ്, ബോൺ അഗെയിൻ ബട്ട് ഓൺ ബോട്ടിൽ ഫീൽഡ്. എന്ന് പറഞ്ഞാൽ ബോൺ അഗെയിൻ ആണ്, ബോട്ടിലാണ് പിടിവിരിക്കപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബോൺ അഗെയിൻ ആൾക്കാർ, ശിശുക്കൾ. ഒരു സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സഭയിൽ രക്ഷിക്കപ്പെട്ടു വരുന്നില്ല എന്നുള്ളതല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ജഡീകരായി ബോട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ജഡീക വിശ്വാസികളാണ് ഒരു സഭയുടെ പ്രശ്നം. കൊരിന്ത്യ സഭയുടെ പ്രശ്നം അതായിരുന്നു. ഇവിടെ കൃപാവരങ്ങളില്ല എന്നുള്ളതുമല്ല, അവിടെ കൃപാവരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈവൻ പുതിയ അവിശ്വാസികളായിട്ടുള്ള വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വരെ കൃപാവരങ്ങൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്തു. പക്ഷെ ഇവരുടെ പ്രശ്നം, ഇവർ ജഡീകരായിരുന്നു. അവരുടെ ജഡീകരത്തിന്റെ പ്രത്യേകത എന്താണ് എഴുതിയിരിക്കുന്നത്? അടുത്ത വാക്ക് വായിച്ചു, 3:3, നിങ്ങളിൽ ഇവിടെ പറയാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈർഷ്യയും പണക്കവും പഴയ ആ സ്വഭാവങ്ങളെല്ലാം നിങ്ങളെ റൂൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ജഡീകനെ പോലെ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പണക്കവും ഒക്കെ ഇരിക്കെ എന്താണ്, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ല. ഇവിടെ പറയാണ് ശേഷം മനുഷ്യർ, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒക്കെ മാറി, നല്ല കാര്യം. പക്ഷെ ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾ ശേഷം മനുഷ്യരും, നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ശേഷം മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കും സാധാരണ ആൾക്കാര്, കൊലപാതകനെയും വ്യഭിചാരിയെ പറ്റി ഒന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈർഷ്യയും പണക്കവും വഴക്കും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളെ പറ്റിയാണ് അവരടുത്ത് പറയാണ് നിങ്ങളിപ്പോഴും എന്താണ് ജഡീകരാണ്, നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാവത്തു പോലുമില്ല. എബ്രായലേഖനം അതിൽ അവരെപ്പറ്റി തന്നെ പറയുകയാണ്. എബ്രായലേഖനത്തിൽ ഇവരെപ്പറ്റി വീണ്ടും പറയുന്നുണ്ട്. എബ്രായലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 11-ാം വാക്യം ഇവിടത്തും പറയാണ് നിങ്ങളുടെ അടുത്തും ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാന പൂർത്തിയെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും
നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് പാലാണ് വേണ്ടത്, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം. കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ നീതിയുടെ, വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് കഴിയുന്നില്ല. പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ? ദൈവവചനം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവവചനം മനസ്സിലാകുന്നില്ല. രക്ഷിക്കപ്പെട്ടവരല്ലാത്തതല്ല പ്രശ്നം, രക്ഷിക്കപ്പെട്ടവരാണ്. ഇപ്പോഴും അവർ ജഡീകരാണ്, അവർ ശിശുക്കളാണ്. ഇവരുത് പറയാണ് നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്. നിങ്ങളെ റൂള് ചെയ്യുന്നത് പഴയ നേച്ചറാണ്. ഞാൻ പറയട്ടെ, ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെത്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പറയട്ടെ, ദൈവസഭയിൽ, യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കർത്താവ് പറയുന്നുണ്ട്. എഫ് എസ് ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്. ദൈവസഭയിൽ വരുമ്പോൾ ദൈവം സഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളോട് പറയുകയാണ്. അത് നാം എല്ലാവരും, 12 വാക്യം, എഫ് എസ് ലേഖനം 4:12, നാം എല്ലാവരും, എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികളും, ഒരൊറ്റ വ്യക്തിയുമില്ലാതെ എല്ലാ വ്യക്തികളും ദൈവസഭയിൽ പ്രവാചകന്മാരെയും ഉപദേശകന്മാരെയും ഇടയന്മാരെയും ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതിന്റെ കാര്യം പറയാണ്. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും, അതല്ലേ നമ്മൾ എബ്രായനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുന്നില്ല, കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾ എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാവുന്നു. അടുത്ത വാക്യം പറയുന്നത്, ഇങ്ങനെ നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാവും. ഇതിൽ ശിശുവിന്റെ പ്രത്യേകത എന്താണ്? ശിശുവിന് ഉപദേശം എന്ന് പറയുന്നൊന്നും വിഷയമല്ല. ചിലരൊക്കെ ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ള ഒരു വലിയ വിഷയമല്ല. പക്ഷെ പോകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെയും പറയുന്നത് ശരിയാ, ഇവിടെയും പറയുന്നത് ശരിയാന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നാലും അങ്ങനെ പറയുന്നവർ പറയുന്നത് നിങ്ങൾക്ക് അവിടെ പറയുന്നത് മനസ്സിലായിട്ടില്ല, ഇവിടെ പറയുന്നത് മനസ്സിലായിട്ടില്ല. ഉപദേശം എന്താണെന്നുള്ളതിനെ പറ്റി യാതൊരു പിടിയില്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. ദൈവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ശിശുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദേശത്തിനെ പറ്റിയും ബോധ്യമില്ല. എവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കേൾക്കുന്ന ഒരുപോലെ ഇരിക്കും. ഇവിടെ പറയാണ്, അവരെ പറ്റി പറയാണ്, ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരെയാണ്. ശരീരം മുഴുവനായി യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന് അതത് വ്യാപാരത്തിന് ഉത്തവ് ലഭിക്കുവാൻ തക്കവണ്ണം ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി അവനിൽ നിന്ന് നാം ആത്മീയ വളർച്ച പ്രാപിക്കും. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ചാക്കുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആദമിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറണം, ഇല്ലെങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകും. ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പറഞ്ഞിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടെന്ന് യേശു ക്രിസ്തുവിനെ അവൻ നൽകി. അങ്ങനെ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാറിയ വ്യക്തികളാണെങ്കിൽ ദൈവം പറയാണ്, അതിനോടുകൂടി സംഭവിക്കുന്ന കാര്യം യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ടാണ്. പക്ഷെ അത് നടക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ നിങ്ങളുടെ ജീവിതം ഒരു കോൺഫ്ലിക്ട് ലൈഫായിരിക്കും, ഒരു പാരഡി ആയിരിക്കും. നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുകയും ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ശേഷം മനുഷ്യരെ പോലെ കാണുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കേണ്ടതിന് പകരം സുവിശേഷത്തെ പരിഹസിക്കുന്ന ഒരു കോമളയായിട്ട് നമ്മൾ മാറേണ്ടി വരും. ഇവിടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് രണ്ടുമല്ല. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടി ആയവനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, ദേ വിൽ വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. പുതിയ മാനേജ്മെന്റ് കീഴിൽ, പുതിയ മാനേജ്മെന്റ് കൺട്രോളിൽ, ആ മാനേജ്മെന്റിന്റെ ഡയറക്ഷനിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ ആഗ്രഹം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവസഭയുടെ ഉദ്ദേശം എന്താണ്? ദൈവസഭയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവാനം പ്രസംഗിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഈ രീതിയിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണും, പല കാര്യങ്ങൾ കാണും. ഞാൻ പറയട്ടെ, വർഷങ്ങൾ സഭയിലായിട്ടും ആത്മീയ വർധന പ്രാപിക്കാതെ ശിശുക്കളായിട്ടിരിക്കുന്ന വ്യക്തികൾ, ഞാൻ പറയട്ടെ, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പൗലോസ് പറയാണ്, ഞാൻ എനിക്ക് നിങ്ങളെ കുറിച്ച് വിഷമമുണ്ട്. എനിക്ക് നിങ്ങളുടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർക്ക് തലയിലൊക്കെ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡറാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അത് ഇവരുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യത്തില്ല. ഇവരുടെ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ഡിസിപ്ലിൻ കാണത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും അവരുടെ എല്ലാ വാക്കിങ്ങും ഒരുപോലെ ആയിരിക്കും. ഇവരുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിച്ച വ്യക്തികൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ സാധിക്കും.